ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു മുൻ ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന സമ്മാനിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിൽ മൊത്ത ആഭ്യന്തര ഉത്പാദനം 8% അതിൽ കൂടുതലോ വളരുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 3 ദിവസം മാത്രം. ഇന്നലെ വരെ 34 പേർ പത്രിക നൽകി. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ശക്തമായ വിശ്വാസത്തിന് ജീവിതത്തിലെ ഒരു സന്തോഷത്തെയും തച്ചുടയ്ക്കാനാകില്ലെന്ന് പോപ്പ് ഫ്രാൻസിസ് മാർപാപ്പ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ഹൈദരാബാദിനെയും ഡൽഹി ചെന്നൈയെയും നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മുൻ ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ അദ്വാനിയുടെ വസതിയിലെത്തിയാണ് രാഷ്ട്രപതി അവാർഡ് സമ്മാനിച്ചത്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പങ്കെടുത്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിൽ മൊത്ത ആഭ്യന്തര ഉത്പാദനം 8% അതിൽ കൂടുതലോ വളരുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. മുംബൈയിൽ നിക്ഷേപക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഏഷ്യയിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയുടെ മൂന്നാം പാദത്തിലെ വളർച്ച 8.4% നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ ഇന്ത്യ സഖ്യം ഇന്ന് ഡൽഹി രാംലീല മൈതാനിയിൽ മഹാറാലി സംഘടിപ്പിക്കുന്നു. ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനാണ് റാലി സംഘടിപ്പിക്കുന്നതെന്ന് നിരവധി പ്രതിപക്ഷ നേതാക്കൾ അവകാശപ്പെട്ടു. കഴിഞ്ഞ വർഷം ജൂണിൽ പട്നയിൽ സ്ഥാപിതമായ ഇന്ത്യൻ ബ്ലോക്ക് നേതാക്കളുടെ ആദ്യ പൊതുയോഗമാണിത്. അതേസമയം ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന റാലിയല്ല ഇതെന്നും അഴിമതി മറയ്ക്കൽ റാലിയാണെന്നും ബിജെപി വക്താവ് സുധാംശു ത്രിവേദി ഡൽഹിയിൽ പറഞ്ഞു. ഡൽഹി മദ്യനയ അഴിമതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഗതാഗതമന്ത്രിയും എഎപി നേതാവുമായ കൈലാഷ് ഗെഹ്ലോട്ടിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യുന്നതിനായി രണ്ടാം തവണയാണ് ഇദ്ദേഹത്തെ വിളിപ്പിക്കുന്നത്. ഇഡിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയതായും അന്വേഷണത്തിൽ തുടർന്നും സഹകരിക്കുമെന്നും ഗെഹ്ലോട്ട് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ 39 മണ്ഡലങ്ങളിലായി 950 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. 874 പുരുഷന്മാരും 76 വനിതകളും ഇതിൽ ഉൾപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ 17 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 19 വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 3 ദിവസം മാത്രം. ഇന്നും നാളെയും അവധിയായതിനാൽ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മാത്രമാണ് രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ പത്രിക സമർപ്പിക്കാൻ കഴിയുക. ഇന്നലെ വിവിധ മണ്ഡലങ്ങളിലായി 20 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചത്. ആദ്യ ദിനമായ വ്യാഴാഴ്ച 14 പേർ പത്രിക നൽകി. ആകെ 34 പത്രികകളാണ് 2 ദിവസങ്ങളിലായി സമർപ്പിച്ചത്. 3 മുന്നണികളുടെയും പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇനിയും പത്രിക സമർപ്പിക്കാൻ ബാക്കിയിരിക്കെ അവധി കഴിഞ്ഞുവരുന്ന ദിവസങ്ങളിൽ പത്രികാ സമർപ്പണത്തിന് തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ ചാലക്കുടിയിൽ 5, കോഴിക്കോട് 4, പത്തനംതിട്ട മലപ്പുറം മണ്ഡലങ്ങളിൽ 3 വീതം, ആറ്റിങ്ങൽ കോട്ടയം മണ്ഡലങ്ങളിൽ 2 വീതവും, എറണാകുളത്ത് 1 പത്രികകളാണ് സമർപ്പിച്ചത്. വെള്ളിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന. അടുത്ത മാസം 8 പത്രിക പിൻവലിക്കാൻ സമയപരിധി തീരുന്നതോടെ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയും. അടുത്ത മാസം 26 വോട്ടെടുപ്പ്. ജൂൺ 4 ഫലമറിയാം. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി വാശിയേറിയ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. 3 വട്ടം മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി ആത്മവിശ്വാസത്തിലാണ് 3 മുന്നണികളും. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
സിറ്റിംഗ് എംപി രാജ്മോഹൻ ഉണ്ണിത്താൻ ശക്തമായ പ്രചരണവുമായി എല്ലാ മേഖലയിലും കയറിയിറങ്ങുന്നുണ്ട്. 35 വർഷത്തിനുശേഷം കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സർവ്വസന്നാഹവുമായി എൽഡിഎഫും രംഗത്തുണ്ട്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ എൻഡിഎ സ്ഥാനാർത്ഥി എംഎൽ അശ്വിനിയും പ്രചരണ രംഗത്ത് സജീവമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ എംഎൽ അശ്വിനി മാത്രമാണ് ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 3 ദിവസം അവധിയായതിനാൽ ഇനി ഏപ്രിൽ 2 മാത്രമേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാവൂ. അതിനിടെ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷകൻ ആനന്ദ് രാജ് കാസർഗോഡ് ജില്ലയിലെത്തി പ്രവർത്തന പുരോഗതി വിലയിരുത്തി. സ്വതന്ത്രവും നിർഭയവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനും അനധികൃത പണക്കെടുത്ത് തടയുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കണമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ സ്ക്വാഡിൽ നിയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളുടെ ചെലവ് കണക്കാക്കാൻ നിരക്ക് പട്ടിക പുറത്തിറക്കി. ചെറുതും വലുതുമായ 178 പ്രചാരണ സാമഗ്രികളുടെയും സേവനങ്ങളുടെയും വിലവിവര പട്ടികയാണ് പുറത്തിറക്കിയത്. കരട് ചാർട്ടിന്മേൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിർദ്ദേശങ്ങളും പരാതികളും കൂടി പരിഗണിച്ച ശേഷമാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ മറ്റു പരസ്യങ്ങൾക്കോ വേണ്ടി നിർമ്മിക്കുന്ന കമാനങ്ങളിലും ബോർഡുകളിലും തെർമോകോൾ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത് പിഴ ചുമത്താവുന്ന കുറ്റമാണെന്ന് തിരുവനന്തപുരം ജില്ലാ ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസർ അറിയിച്ചു. തെർമോകോൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് 10,000 രൂപ പിഴ ചുമത്താവുന്ന കുറ്റമാണ്. നിരോധിത ഉൽപ്പന്നമല്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് സാക്ഷ്യപത്രം നൽകുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ പ്രിന്റിംഗിനായി ഉപയോഗിക്കാവൂ. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ശുശ്രൂഷകളിലും വിശുദ്ധ കുർബാനകളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പോപ്പ് ഫ്രാൻസിസ് മാർപാപ്പ ഉയർപ്പ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ഒരു മണിക്കൂറോളം നീണ്ട ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹം 10 മിനിറ്റ് ഈസ്റ്റർ സന്ദേശവും നൽകി. ശക്തമായ വിശ്വാസത്തിന് ജീവിതത്തിലെ ഒരു സന്തോഷത്തെയും തച്ചുടയ്ക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. 50 നോമ്പാചരണത്തിന്റെ സമാപനം കൂടിയാണ് പ്രത്യാശയുടെ സന്ദേശം പകരുന്ന ഈസ്റ്റർ ദിനം. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് ഈസ്റ്റർ ദിനത്തിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ആശംസ നേർന്നു. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ അനുസ്മരിക്കുന്ന ഈസ്റ്റർ ഉത്സവം സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ക്ഷമയുടെയും അഗാധമായ സ്വാധീനത്തിന്റെ ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നുവെന്ന് ധൻകർ സന്ദേശത്തിൽ പറഞ്ഞു. ഈസ്റ്റർ ദിനത്തിൽ വയനാട് ജില്ലയിലെ ദേവാലയങ്ങളിൽ വിവിധ ചടങ്ങുകൾ നടന്നു. വന്യമൃഗശല്യത്തിന്റെ പശ്ചാത്തലത്തിൽ ചില ദേവാലയങ്ങളിൽ പാതിരക്കുർബാന ഇല്ലായിരുന്നു. മാനന്തവാടി രൂപതയ്ക്ക് കീഴിലെ എല്ലാ ദേവാലയങ്ങളിലും ഇന്നലെ രാത്രി 7:30 ചടങ്ങുകൾ നടന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 39°C വരെയും പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37°C വരെയും തിരുവനന്തപുരം ജില്ലയിൽ 36°C വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 വിശാഖപട്ടണത്ത് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സുമായി മത്സരിക്കും. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയിൻസ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. ലക്നൌവിൽ 21 റൺസിനാണ് സൂപ്പർ ജയിൻസിന്റെ വിജയം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 7:30 കൊൽക്കത്തയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ചെന്നൈ എഫ്സിയുമായി ഏറ്റുമുട്ടും. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ്സി മത്സരം സമനിലയിൽ പിരിഞ്ഞു. ജംഷഡ്പൂരിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി. സ്പെയിൻ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ മിക്സഡ് ഡബിൾസ് സെമിയിൽ ദമ്പതികൾ കൂടിയായ ഇന്ത്യയുടെ എൻ സിഖി റെഡ്ഡി ബി സുമിത് റെഡ്ഡി സഖ്യം പരാജയപ്പെട്ടു. മാഡ്രിഡിൽ നടന്ന മത്സരത്തിൽ നേരിട്ടുള്ള സെറ്റുകൾക്ക് ഇന്തോനേഷ്യൻ സഖ്യമാണ് അവരെ തോൽപ്പിച്ചത്. ആകാശവാണി തിരുവനന്തപുരം നിലയം 75-ാം വർഷത്തിലേക്ക്. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് നാളെ ആകാശവാണി അങ്കണത്തിൽ തുടക്കമാകും. പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1943 ആരംഭിച്ച തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ 1950 ഏപ്രിൽ 1 ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായത്. പ്രക്ഷേപണയാത്ര 75 വർഷത്തോടടുക്കുമ്പോൾ ആ സന്തോഷം വിപുലമായി തന്നെ ആഘോഷിക്കാനൊരുങ്ങുകയാണ് ആകാശവാണി തിരുവനന്തപുരം നിലയം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ പരിധിയിൽ വരുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സാഹിത്യരംഗം, വയലും വീടും, കുടുംബാരോഗ്യം, നാടകം തുടങ്ങി ആകാശവാണിയുടെ വിവിധ വിഭാഗങ്ങളുടെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ജനങ്ങൾക്ക് മുന്നിലെത്തും. ഇതിൽ നാടകങ്ങൾ, കലാസാഹിത്യ സദസ്സുകൾ, കവിയരങ്ങുകൾ, നാടകാവതരണം, മെഡിക്കൽ ക്യാമ്പുകൾ, കാർഷിക മേളകൾ തുടങ്ങിയവ ഉണ്ടാകും. ഒപ്പം ആകാശവാണി മുൻ ജീവനക്കാരും വിവിധ പരിപാടികളിൽ അതിഥികളായി എത്തും.
ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസം 8 ആരംഭിക്കും. ഈ മാസത്തെ റേഷൻ അടുത്ത ശനിയാഴ്ച വരെ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിലാണിത്. ഇന്നും നാളെയും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന വേനൽക്കാല ക്യാമ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മറ്റന്നാൾ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മുൻ ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന സമ്മാനിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 4-ാം പാദത്തിൽ മൊത്ത ആഭ്യന്തരോത്പാദനം 8% അതിൽ കൂടുതലോ വളരുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 3 ദിവസം മാത്രം. ഇന്നലെ വരെ 34 പേർ പത്രിക നൽകി. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ശക്തമായ വിശ്വാസത്തിന് ജീവിതത്തിലെ ഒരു സന്തോഷത്തെയും തച്ചുടയ്ക്കാനാകില്ലെന്ന് പോപ്പ് ഫ്രാൻസിസ് മാർപാപ്പ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ഹൈദരാബാദിനെയും ഡൽഹി ചെന്നൈയിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.